How shall we ensure that our coming together every year does not become like a hajj for Christians?
നമ്മൾ എങ്ങനെയാണ് തീർച്ചയാക്കുന്നത് നമ്മുടെ വർഷം വർഷമുള്ള കൂടിവരവ് ഒരു ഹജ്ജ് പോലെയായി തീരുകയില്ല എന്നൊന്ന്?
ഓർ ലൈക്ക് എ കുംഭമേള,
അല്ലെങ്കിൽ ഒരു കുംഭമേള പോലെ?
You see, it's not only Christians that are religious. The world is full of religious people.
Christians മാത്രമല്ല മതഭക്തരായിട്ടുള്ളത്, ലോകം മുഴുവനും മതഭക്തരാൽ നിറഞ്ഞിരിക്കുകയാണ്.
And all religions have their full-time workers and priests.
എല്ലാ മതങ്ങൾക്കും അവർക്ക് പൂർണ്ണസമയ സുവിശേഷകരും അവരുടെ പുരോഹിതരുമുണ്ട്.
All religions have annual gatherings and things like that.
എല്ലാ മതവിഭാഗങ്ങൾക്കും ഇതുപോലെ വർഷാന്തരമുള്ള കൂടിവരവുകളുമുണ്ട്.
They also sing and pray and just like we do.
അവരും പാടുകയും പ്രാർത്ഥിക്കുകയും നമ്മളെ പോലെയൊക്കെ തന്നെ ചെയ്യുന്നവരുമാണ്.
They also pray to God to bless them, and many of them say God has blessed them.
അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അവർ പലരും പറയുന്നു ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന്.
And they say that God has blessed them with money, and Christians also say God has blessed them with money.
Avaru parayunu avarude deivam avare panam kondu anugrahichu ennu Christianigalum parayunu deivam avare panathal anugrahichu ennu.
Where lies the difference?
Evideyana ee vyathyasam nilanilkunnathu?
The devil comes as an angel of light.
Satan thanum velicha thoodinte veshathil kadannu varunu.
And I hope you have a desire that you should not be deceived.
ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്നൊരു താല്പര്യമുണ്ട് എന്ന്.
One of the prayers that I pray regularly to the Lord is this.
ഞാൻ നിരന്തരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇതാണ്.
Lord, don't show me anything about myself on the day of judgment which you don't show me now.
ഇന്ന് നീ എനിക്ക് വെളിപ്പെടുത്തി തരാത്ത ഒരു പാപവും ന്യായവിധി ദിനത്തിൽ നീ എനിക്ക് കാണിച്ചു തരരുതേ എന്ന്.
If I am deceiving myself somewhere, I want to know it now, not after the Lord comes.
ഞാൻ സ്വയവഞ്ചനയിൽ എവിടെയെങ്കിലും കഴിയുന്നുവെങ്കിൽ ഞാൻ അത് ഇന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നു, ന്യായവിധിയുടെ ദിനത്തിലല്ല.
If in some area I am religious and not spiritual, I'd like to know it now.
ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാൻ മതഭക്തനായിരിക്കുന്നു, ഞാൻ ആത്മീയനായിരിക്കുന്നില്ല എങ്കിൽ അത് ഞാൻ ഇപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നു.
In fact, this is such a passion in my heart that sometimes I cry out to God for this.
എന്റെ ഹൃദയത്തിന്റെ ഉൽക്കടമായ വാഞ്ച ഇതായിരിക്കെ ചില സമയങ്ങളിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
I don't know whether you do that.
എനിക്കറിയില്ല നിങ്ങൾ അങ്ങനെ അവിധം ചെയ്യുന്നുണ്ടോ എന്ന്.
Or do you sit back and say, of course, I'm not deceived. I know the truth.
അതോ നിങ്ങൾ പിന്നോക്കം മലം തിരിഞ്ഞ് പറയുന്നുണ്ടോ, ഓ ഞാൻ അങ്ങനെ വഞ്ചിക്കപ്പെട്ടു പോകുന്നില്ല?
You know, there's a verse in 1 Corinthians 10:12 which says that let him who thinks he stands take heed lest he fall.
1 കൊരിന്ത്യർ 10 അധ്യായം 12 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന്.
Let him who thinks that he will never be deceived, be careful because he'll be the first person to be deceived.
ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കാരണം അവനാണ് വീഴാൻ ധാരാളം സാധ്യതയുള്ളത്.
See, we are such weak creatures.
നമ്മൾ ബലഹീനരായ ജീവികളാണ്.
Satan doesn't have to push us very hard to knock us down.
നമ്മളെ നിലംപരിചാക്കാൻ വേണ്ടി സാത്താനെ അധികം ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല.
Particularly in the area of pride,
പ്രത്യേകിച്ച് നിഗളത്തിന്റെ മേഖലയിൽ,
spiritual pride,
ആത്മീയ നിഗളത്തിൽ,
very easy for the devil to push people down.
ജനത്തെ തള്ളി താഴെയിടുവാൻ, ആത്മീയ നിഗളത്തിൽ താഴെയിടുവാൻ വളരെ എളുപ്പമാണ്.
It's no problem for God to bless people. That is the easiest thing in the world for God to do.
ദൈവത്തിനെ ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായ ഒരു കാര്യമാണ്.
But for God to keep a man humble after he has blessed him, that is very difficult.
അനുഗ്രഹിച്ചതിനു ശേഷം താഴ്മയിൽ നിലനിർത്തുക എന്നുള്ളത് ദൈവത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്.
I have found in my 47 years or 48 years as a believer that the biggest sin among believers is spiritual pride.
കഴിഞ്ഞ 47-48 വർഷമായ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ കണ്ടിട്ടുള്ള വലിയൊരു പാപം ആത്മീയ നിഗളം എന്നുള്ളതാണ്.
I've seen that in so many people.
ഞാൻ അത് പല വ്യക്തികളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്.
I don't therefore judge them.
അതുകൊണ്ട് ഞാൻ അവരെ വിധിക്കുകയല്ല.
I say, Lord, they probably don't even see it.
ഞാൻ ഇങ്ങനെ വിചാരിക്കും, ദൈവമേ അവർക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിവില്ലല്ലോ.
You know, it's like sometimes you can have a disease and you don't even know you got it.
നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു രോഗമായിരിക്കും, തന്നെ അതിനെക്കുറിച്ച് ബോധമില്ലാതിരിക്കുക സാധ്യമാണ്.
I've heard of people who have cancer and discover it 5 years later or 10 years later.
ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ 5ഉം 10ഉം വർഷം ക്യാൻസർ ആയതിനു ശേഷം മനസ്സിലാക്കുന്ന വ്യക്തികളെക്കുറിച്ച്.
Another disease is in the blood. Sometimes people discover it many years later.
അതുപോലെ രക്തത്തിലുള്ള ചില രോഗങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കപ്പെടുന്നു.
When I see so much spiritual pride, you know what I say to myself?
അതുപോലെ ആത്മീയ നിഗളം കാണുമ്പോൾ ഞാൻ എന്നോട് തന്നെ എന്താണ് പറയുന്നത് അറിയുമോ?
I say, Lord, it's possible that I also may be having some of that without knowing it.
കർത്താവേ, എനിക്കത് അറിയാൻ പാടില്ലാതെ തന്നെ എനിക്കും ഈ ആത്മീയ നിഗളം ഉണ്ടാകാം എന്നാണ് ഞാൻ എന്നോട് തന്നെ
പറയുന്നത്. Then I am in great danger.
അപ്പോൾ ഞാൻ അതിലേറെ അപകടത്തിലാണ്.
Because God is the enemy of proud people.
കാരണം ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവമാണ്.
It doesn't matter who they are.
അവരാര് തന്നെയായിരുന്നാലും അതിൽ വ്യത്യാസമില്ല.
And then I will not get grace.
അപ്പോൾ എനിക്ക് ദൈവകൃപ ലഭ്യമാകില്ല.
Then I will not get victory over sin.
അപ്പോൾ എനിക്ക് പാപത്തിന്റെ മേൽ ജയം ലഭ്യമാകില്ല.
Then I will get angry at times.
അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോപാകുലനായി തീരും.
And then even after years of faithfulness I will suddenly lust with my eyes.
വർഷങ്ങളുടെ വിശ്വസ്തതയ്ക്കും ശേഷവും ഞാൻ എന്റെ കണ്ണുകൊണ്ട് മോഹിക്കും.
These are the little indications that God's grace has been removed from somebody.
ഇതാണ് ദൈവകൃപ നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എന്നുള്ളതിന്റെ ചില ചില ചെറിയ ചെറിയ തെളിവുകൾ. അത് നിഗളം മൂലം ദൈവകൃപ നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടതാണ്.
സോ ഹൗ ഡു വി എൻഷുർ ദാറ്റ് അവർ റിലിജ്യൻ ഈസ് ട്രൂ സ്പിരിച്വാലിറ്റി ആൻഡ് നോട്ട് ലൈക്ക് ദ റിലിജ്യൻ ഓഫ് ഓൾ ദി അദർ റിലിജിയസ് പീപ്പിൾ അറൌണ്ട് ഇറ്റ്?
എങ്ങനെയാണ് നമ്മളുടെ മതം യഥാർത്ഥ ആത്മീയ മതമാണെന്നും മറ്റുള്ള മതങ്ങളിൽ നിന്നും അത് വിഭിന്നമാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നത്?
Today there are Jewish people, thousands of them on earth who follow the Old Testament.
പഴയ നിയമത്തെ പിൻപറ്റുന്ന ആയിരക്കണക്കിന് യഹൂദന്മാർ എന്ന ഭൂമിയുടെ പരപ്പിൽ പല ഭാഗങ്ങളായിട്ടുണ്ട്.
They believe Genesis to Malachi.
അവര് ഉൽപ്പത്തി മുതൽ മലാഖി വരെ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നവരാണ്.
But not one of them is saved.
എന്നാൽ അവരിൽ ഒരുവൻ പോലും രക്ഷ പ്രാപിച്ചിട്ടില്ല.
But they are absolutely convinced, they have got the truth.
അവർക്ക് സത്യം അവരുടെ പക്കലുണ്ടെന്നുള്ളതിൽ അവർക്ക് തികച്ചും ബോധവാന്മാരാണ്.
And 3/4 of our Bible is the Old Testament and they've got that.
മുക്കാൽ പങ്കും വേദപുസ്തകത്തിന്റെ മുക്കാൽ പങ്കും പഴയ നിയമത്തിലാണ് അവരുടെ പക്കൽ ഇരിപ്പുണ്ട്.
But they are not saved.
എന്നാൽ അവർ രക്ഷ പ്രാപിച്ചിട്ടില്ല.
They don't think so.
എന്നാൽ അവിടെ അവർ വിചാരിക്കുന്നുമില്ല.
They think it's the Christians who are deceived.
അവർ ചിന്തിക്കുന്നത് ക്രിസ്ത്യാനികൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്.
And we think they are deceived.
നമ്മോ നമ്മളുടെ വിചാരം അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു.
Who is right?
ആരാണ് ശരിയായിട്ടുള്ളത്?
I want you to turn to Malachi chapter 1.
മലാഖിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
See, the book of Malachi is important for us because of one reason.
മലാഖി പുസ്തകം നമ്മളെ സംബന്ധിച്ചോളം പ്രാധാന്യമുള്ളതാണ്, കാരണം ഇതാണ്.
And that's because he was the last prophet in the last days of the Jewish age.
യഹൂദ യുഗത്തിന്റെ അവസാന കാലത്തേക്ക് വരുമ്പോഴത്തെ അവസാന പ്രവാചകനായിരുന്നു മലാഖി.
His book is the last book in the Old Testament.
പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകവും മലാഖിയുടെ പുസ്തകമാണ്.
And one of the things I have discovered in observing Christianity all these years,
കഴിഞ്ഞ കാലത്തെ വർഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനികളെ ആ നിരീക്ഷിച്ചതിൽ നിന്നും ഒരു കാര്യം എനിക്ക് ബോധ്യമായത്,
ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾമോസ്റ്റ് എക്സാക്ട്ലി ലൈക്ക് ദ ഹിസ്റ്ററി ഓഫ് ദ ജൂയിഷ് പീപ്പിൾ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്.
പഴയ നിയമകാലത്തെ മലാഖിയുടെ കാലത്തുണ്ടായിരുന്ന യഹൂദ മതത്തിന്റെ അതേ നിലവാരത്തിലുള്ള ചരിത്രമാണ് ക്രിസ്ത്യാനികൾക്കും ഇന്നുള്ള അവസ്ഥ.
And if you see the whole history of Israel right from the time of Joshua onwards,
ജോഷുവയുടെ കാലം മുതലുള്ള യഹൂദ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ
ജോഷുവ വാസ് ലൈക് ദി ബുക്ക് ഓഫ് ആക്ട്സ്.
ജോഷുവയുടെ ജീവിതകാലം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പോലെ നമുക്ക് എടുക്കാം.
ബട്ട് ദെൻ ബൈ ദ ടൈം യു കം ടു ദി നെക്സ്റ്റ് ബുക്ക്, ബുക്ക് ഓഫ് ജഡ്ജസ്,
ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ,
ദാറ്റ്സ് ഹൗ ദ ഫൈവ് ഓഫ് ദി സെവൻ ചർച്ചസ് ഇൻ റെവലേഷൻ 2 ആൻഡ് 3 വേർ.
വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഏഴ് സഭകളിലെ രണ്ട് അഞ്ച് സഭകളുടെ ചരിത്രം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും.
And then you see how in the history of Israel they were up and down, there were times of revival and they went down again.
യഹൂദന്മാരുടെ ചരിത്രം നമ്മൾ കാണാം, അവർക്ക് ഉണർവുകൾ ഉണ്ടാകുന്നു, അത് നിമ്നോന്നതമായ നിലകളിൽ അവർക്ക് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നു.
And God would raise up a prophet and they would turn back but they again follow it.
അപ്പോൾ ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു, അവർ എഴുന്നേൽക്കുന്നു, എന്നാൽ വീണ്ടും അവർ പിന്മാറ്റത്തിലേക്ക് കടന്നുപോകും.
They could never come to a permanent relationship of constant victory.
നിരന്തരമായിട്ടുള്ള നിത്യമായ ഒരു ജയത്തിന്റെ ഒരു ബന്ധത്തിലേക്ക് അവർ കടന്നു വരുവാൻ സാധ്യമായിരുന്നില്ല.
And the reason for that was that they didn't have the Holy Spirit dwelling within them.
അതിന്റെ കാരണം എന്തെന്നാൽ പരിശുദ്ധ ആത്മാവ് അന്ന് അവരുടെ ഉള്ളിൽ ഇല്ലായിരുന്നു.
The Holy Spirit could come upon them to prophesy and do miracles but couldn't come within them.
അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് അവർ പ്രവചിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുകയും ചെയ്തു, എന്നാൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധ ആത്മാവ് ഇല്ലായിരുന്നു.
By the time they came to the days of Malachi, things had become really bad.
എന്നാൽ മലാഖിയുടെ കാലത്തേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ വളരെ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നു.
If you read in the book of Malachi, you see situation very similar to Christendom today.
ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന്റെ അവസ്ഥയും മലാഖിയുടെ അന്നത്തെ അവസ്ഥയും ഒന്നേ ഒരുപോലെയായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും.
The priests worked for money.
പുരോഹിതന്മാർ പണത്തിന്റെ പിന്നാലെ വായിരുന്നു.
Husbands were divorcing their wives and being unfaithful to their wives.
ഭാര്യമാരോട് അവിശ്വസരായി തീർന്നുകൊണ്ട് അവരെ ഉപേക്ഷിക്കുന്ന ഭർത്താക്കന്മാർ.
Children were not godly children.
ദൈവഭയമുള്ള കുഞ്ഞുങ്ങൾ ഇല്ല.
And they were offering to the Lord things that were defiled.
മലിനമായ വസ്തുക്കൾ അവർ ദൈവത്തിനായിട്ട് അർപ്പിക്കുന്നു.
See, the Lord told them right from the days of Moses, if you offer a lamb, that must be the best lamb in your flock.
മോശയുടെ കാലം മുതലേ യഹോവ ദൈവ ജനത്തോട് അരുളി ചെയ്തു, നിങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നത് ഊനമില്ലാത്തതായിരിക്കണം, അത് ഏറ്റവും നന്നായിരിക്കണം.
If you offer a bullock, it must be the best bullock.
നിങ്ങൾ ഒരു കാളയെ അർപ്പിക്കുന്നെങ്കിൽ അത് ഊനമില്ലാത്ത നന്നായിട്ടുള്ളതായിരിക്കണം.
But here it says in Malachi 1 verse 8,
മലാഖി പുസ്തകം ഒന്നിന്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു,
the blind for sacrifice, isn't it evil?
നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ ദോഷമല്ലേ?
When you present the lame and the sick, is it not evil?
നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അത് ദോഷമല്ല?
See, they knew they had to make these sacrifices.
അവർക്കറിയാം എവിധമാണ് യാഗം കഴിക്കേണ്ടതെന്ന്.
The law of Moses said there are certain sacrifices to be made.
മോശയുടെ ന്യായപ്രമാണത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എപ്രകാരമാണെന്ന്.
They would look through their flock and say, oh well, this sheep is about to die in any case, we might as well sacrifice it to God.
അവരെ അവരുടെ ആ കന്നുകാലിക്കൂട്ടത്തിലേക്ക് നോക്കിയോണ്ട് മരിക്കാൻ പോകുന്ന ദീനം പിടിച്ച് ചാകാൻ പോകുന്ന ഒരെണ്ണത്തിനെ ദൈവത്തിനായിട്ട് അർപ്പിക്കും.
Or some bullock is a bit blind, a bit of a nuisance to them, in any case let's offer it to God.
കണ്ണുപൊട്ടിയതോ മറ്റുള്ളവർക്ക് ആ പ്രശ്നം വരുത്തുമായ ഒരു കാളയെ എടുത്ത് യാഗം കഴിക്കും.
They were giving to the Lord that which was cheap.
വില കുറഞ്ഞത് ദൈവത്തിനായിട്ട് അർപ്പിക്കും.
And the Lord says,
ദൈവം പറയുന്നു,
try and offer this to your governor.
നിന്റെ ദേശാധിപതിക്ക് ഇതിനെ കാഴ്ചവെക്കുക.
See whether he'll be pleased with you.
അവൻ പ്രസാദിക്കുമോ?
I mean, if you had the king of this country coming to visit your home,
ഈ രാജ്യത്തിന്റെ രാജാവ് നിങ്ങളുടെ ഭവനം സന്ദർശിക്കാൻ വരുന്നുവെന്ന് വിചാരിക്കുക.
What sort of food will you set before him?
അദ്ദേഹത്തിനായിട്ട് നിങ്ങൾ എത്തരത്തിലുള്ള ഭക്ഷണമായിരിക്കും ഒരുക്കുന്നത്?
If you give him a gift, what sort of gift would you give?
നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ സമ്മാനം വിവിധത്തിലുള്ളതായിരിക്കും.
And the Lord says, you don't even respect me that much as the king of your country.
നിങ്ങളുടെ രാജ്യത്തിലെ രാജാവിന്റെ അത്രയും പോലും ബഹുമാനം നീ എനിക്ക് നൽകുന്നില്ലയോ എന്ന് ദൈവം ചോദിക്കുന്നു.
It's really true.
അത് സത്യമായിട്ടും സത്യമാണ്.
And this is the reason for the backslidden condition of most Christians.
പിന്മാറ്റാവസ്ഥയിലായിരിക്കുന്ന പല ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിന്റെ നിലവാരം ഇന്ന് ആ വിധത്തിലുള്ളതാണ്.
Israel was like that.
ഇസ്രായേലർ അത്തരത്തിലുള്ളവരായിരുന്നു.
You look at your own life.
നമ്മുടെ തന്നെ ജീവിതത്തെ നിങ്ങൾ ഒന്ന് ചിത്രീകരിച്ച് നോക്കുക.
Do you give the best part of your life to God?
നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും മെച്ചമായിട്ടുള്ള ഭാഗമാണോ നിങ്ങൾ ദൈവത്തിനായിട്ട് നൽകുന്നത്? നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും മെച്ചമായ സമയം,
എനർജി,
നിങ്ങളുടെ ആരോഗ്യം,
യുവർ മണി,
നിങ്ങളുടെ പണം, ഏറ്റവും നന്നായിട്ടുള്ളത്,
ഓർ ഡു യു ഗിവ് വാട്സ് ലെഫ്റ്റ് ഓവർ,
അതോ ശേഷിച്ചതിനെ ആണോ നിങ്ങൾ ദൈവത്തിന് നൽകുന്നത്?
You know, it's like inviting the governor to your house and giving him yesterday's leftover food.
ദേശാധിപതി നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചതിന് ശേഷം ആ കഴിഞ്ഞ ദിവസത്തെ തലേ ദിവസത്തെ ഭക്ഷണം നമ്മൾ അവർക്ക് അദ്ദേഹത്തിന് കൊടുക്കുമോ?
My belief is that 95% of born again believers give the leftovers to God.
എന്റെ വിശ്വാസം ഇപ്രകാരമാണ്, 95% വിശ്വാസികളും ആ തലേ ദിവസത്തെ ആ ശേഷിപ്പാണ് ദൈവത്തിന് നൽകുന്നതാണ്.
Not the best part of their life.
അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും മെച്ചമായ ഭാഗമല്ല.
That is his leftover.
അവിടെ ശേഷിച്ചതാണ് അവർ നൽകുന്നത്.
And if we have such an attitude and we try to build the church, it's impossible.
അപ്രകാരം ഒരു മനോഭാവത്തോടു കൂടി ദൈവത്തിന്റെ സഭയെ പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അസംഭവമാണ്, സംഭവിക്കുകയില്ല.
So the Lord says here finally to Israel.
ഇസ്രായേൽ മക്കളോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു.
I will not accept he says in verse 10, I wish somebody would shut these gates that you don't offer these type of offerings to me anymore.
ഇത്തരത്തിലുള്ള യാഗങ്ങൾ എനിക്ക് അർപ്പിക്കാതെ ആരെങ്കിലും ഈ വാതിലുകൾ അടച്ചിരുന്നുവെങ്കിൽ എന്ന് പത്താം വാക്യത്തിൽ.
I don't want any of your meetings.
നിങ്ങളുടെ ഉള്ള ഈ യോഗങ്ങൾ എനിക്ക് വേണ്ട.
What's the use of that?
എന്താണ് അതിന്റെ ആവശ്യം?
Shut the gates and tell them don't offer any sacrifice.
ആ കതകൾ അടച്ചിട്ട് അവരോട് പറയുക എനിക്ക് യാഗങ്ങൾ ആവശ്യമില്ല.
He says I will not accept verse 10 an offering from you.
പത്താമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല.
But
എന്നാൽ
I'm going to do something else.
അതിന് പകരം ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ
പോകും. I'm going to reject you Israel.
ഇസ്രായേലിനെ ഞാൻ നിങ്ങളെ തള്ളിക്കളയുവാൻ പോകുന്നു.
And I'm going to the other nations.
മറ്റു വിഭാഗങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നു.
This is the last message, the last prophet.
അവസാനത്തെ പ്രവാചകൻ ഇസ്രായേലിന് നൽകുന്ന പ്രവചനമാണ്.
Israel always thought for all those 1200 years before Malachi, we are the people, God will never go to anybody else.
കഴിഞ്ഞ 1200 വർഷങ്ങളായിട്ട് ഞങ്ങളാണ് ദൈവത്തിന്റെ ജനം, ഞങ്ങളെ വിട്ട് ദൈവം എങ്ങും പോകയില്ലെന്നാണ് ഇസ്രായേൽ അഭിമാനം കൊണ്ടിരുന്നത്.
But Malachi, God says through Malachi, it's going to change now.
എന്നാൽ മലാഖിയിലൂടെ ദൈവത്തിന്റെ വചനം വിവിധം വരുന്നു.
It's going to be other nations now.
ഞാൻ മറ്റ് സഭകൾ മറ്റ് ജനങ്ങളിലേക്ക് പോകുന്നു. 11 വാക്യം.
Rising of the sun to its setting.
സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെയുള്ള നാമം ജാതികളുടെ ഇടയിൽ വലുതാകും.
That means the whole world.
ഇത് ലോകം എമ്പാടും.
Among all the nations of the world.
ലോകത്തുള്ള എല്ലാ ജനതകളുടെയും
ഇടയിൽ. I'm going to reject you.
ഞാൻ ഇസ്രായേലിനെ നിങ്ങളെ തള്ളിക്കളയാൻ പോകുന്നു.
My name will be great.
എന്റെ നാമം ഉയർന്നിരിക്കും.
And what is going to happen?
എന്താണ് സംഭവിക്കാൻ പോകുന്നത്?
In all those places.
എല്ലാ സ്ഥലങ്ങളിലും
a pure offering will be offered to my name.
നിർമ്മലമായ ഒരു വഴിപാട് എന്റെ നാമത്തിനായിട്ടുണ്ടാകും.
I'm going to get people from other countries who will not give me the blind and the sick and the lame.
കണ്ണുപൊട്ടിയതും മുടന്തതിനെ നൽകാത്ത ഏറ്റവും മെച്ചമായിട്ട് നൽകുന്ന ജനതയിലേക്ക് ഞാൻ തിരിയുന്നു.
And that's what God did on the day of Pentecost.
പെന്തക്കോസ്ത് നാളിൽ സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്തതും അതുതന്നെയാണ്.
Then my name will be great among the nations.
അപ്പോൾ എന്റെ നാമം ജാതികളുടെ ഇടയിൽ ഉന്നതമായിരിക്കും.
Now I believe the same thing has happened to many Christian churches and groups.
പല ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഇടയിലും ഇതേ കാര്യം സംഭവിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്.
If you look at the history of the Christian church in the last 20 centuries.
കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്തീയ ഗോളത്തിൽ നടന്നിട്ടുള്ള ചരിത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ
there were many churches and groups that God raised up through godly men.
ദൈവപുരുഷന്മാരിലൂടെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച പല സഭാ വിഭാഗങ്ങൾ ക്രിസ്തീയ കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്.
The original Methodist church was one of the most powerful churches in the world 250 years ago.
250 varshangalukku munpe aa Methodist sabha ethavum shaktiyeriya sabhayayirunnu.
The same was true the Salvation Army about 120 years ago.
120 varshangalukku munpe raksha sainyakkarude idayilum adhe karyam thanne sambhavichu.
If I were living in England 120 years ago I would have definitely joined the Salvation Army.
120 varshangalukku munpe njan Englandil jeevikkunnavanayirunnengil njan raksha sainyakkarude kooda thirchayittum cherumayirunnu.
Today I won't even go anywhere near.
Ennal innu njan avarude oru meetingalukku polum kadannu povan aagrahikkunnilla.
You see what's happened? That which started so well,
ഏറ്റവും നന്നായിട്ട് തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയുമോ?
Over a period of time, people get taken up with the doctrine.
കാലങ്ങൾ കടന്നുപോയപ്പോൾ ഉപദേശ രൂപത്തിന്റെ ആ ഉപദേശ രൂപത്തെ പിൻപിടുന്നവർ നടന്നു.
They think the main thing is the doctrine.
അവരെ വിശ്വസിച്ചു ചിന്തിച്ചു ഉപദേശമാണ് വലുത്.
The main thing is not the doctrine.
ഉപദേശ രൂപമല്ല ഏറ്റവും പ്രാധാന്യമേറിയത്.
The main thing is the life of Jesus.
യേശുക്രിസ്തുവിന്റെ ജീവനാണ് പ്രാധാന്യം.
See, when we emphasize doctrine, it's like counting the fingers and toes of a dead man to see whether they're all there.
ഉപദേശത്തെ നമ്മൾ പൊക്കി കാണിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്നോ മരിച്ച ഒരു വ്യക്തിയുടെ കൈകാലുകളുടെ വിരലുകളുടെ എണ്ണം എടുക്കുന്നത് പോലെയാണ്.
I would rather have fellowship with a living man who's got one hand missing.
ഒരു കൈ പോയ ജീവനുള്ളവരുമായിട്ട് കൂട്ടായ്മയ്ക്കായിട്ട് ഞാൻ ആഗ്രഹിക്കും.
not a dead man with all his fingers and toes.
Ella kaalvirulgalumulla oru chatta manushinumayitta kootayame alla njan aagrahikkunnathu.
What is it that constitutes the life of Jesus?
Yesu Christuvinte jeevane nalgunnathu endha?
See, today Christians fellowship on the basis of doctrine.
Upadesha roopathinte pinbalathil indu kootayamakal koodutha pala christyanikal undu.
They say, do you believe in water baptism?
Nee jara jalasnanathil
believe in baptism in the Holy Spirit?
Parishuddhaalmaavashyathil vishwasikkunnu?
Do you speak in tongues?
Nee anya bhasha samsarikkumo?
Do you make a lot of noise when you praise the Lord?
Nee kathavane stuthikkumbol dharalam shabda kolahalam undaakkumo?
Good, then we can have fellowship.
Yeah, palam namukku kootayame aachirikkam.
Even the devil will say yes to all these things.
Ee kaaryangalodellam saathanum aikyam bhavikkum.
He enjoys himself in a lot of Christian meetings.
പല ക്രിസ്ത്യാനികളെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവനും ഇതിൽ ആസ്വദിക്കും.
There's something that Satan hates.
എന്നാൽ സാത്താൻ വെറുക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
I know if there's something that Satan hates, I must love that.
സാത്താൻ വെറുക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം, അത് ഞാൻ ഇഷ്ടപ്പെടണം.
And Satan hates the life of Jesus.
യേശുക്രിസ്തുവിന്റെ ജീവനെ സാത്താൻ വെറുക്കുന്നതാണ്.
See, the Lord didn't tell through Malachi, you fellows are all going after wrong doctrines.
മലക്കി ഒരിക്കലും പറഞ്ഞില്ല, ഏ നിങ്ങൾ പോകുന്നത് തെറ്റായ ഉപദേശ രൂപമാണെന്നൊക്കെ പറയുന്നില്ല.
Many of the prophets in the Old Testament, they told Israel, you're going after idols, you're going after idols, you're going after idols. Old Testament is full of prophets saying that.
പല പഴയ പ്രവാചകന്മാരും ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ വിഗ്രഹങ്ങളെ പിന്തുടരുന്നു, വിഗ്രഹങ്ങളെ പിന്തുടരുന്നു എന്ന്.
But if you read the history of Israel,
എന്നാൽ നിങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രം വായിച്ചാൽ,
when they went, God punished them by sending them for 70 years to Babylon for worshiping idols.
വിഗ്രഹാരാധനയുടെ ഫലമായിട്ട് 70 വർഷം ബാബിലോണിന് അടിമത്തത്തിലേക്ക് അവരെ ദൈവം അയച്ചു.
When they came back,
എന്നാൽ അവർ മടങ്ങി വന്നപ്പോൾ,
from that day 500 BC,
BC 500 ആണ്ട് മുതൽ,
till today,
ഇന്നുവരെ,
no Israelite has worshipped idols.
ഇസ്രായേലിൽ ഒരു വ്യക്തി പോലും വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല.
How is that?
എന്തുകൊണ്ടാണത്?
From the time of Moses to the time of Jeremiah, they worshipped idols for 1,000 years.
മോശയുടെ കാലം മുതൽ യിരെമ്യാവിന്റെ കാലം വരെ ഏകദേശം 1,000 വർഷത്തോളം ഇസ്രായേലിയർ വിഗ്രഹങ്ങളെ ആരാധിച്ചു പോന്നു.
Few weeks after they came out of Egypt, they started worshipping a golden calf.
ആ ഈജിപ്തിൽ നിന്ന് അവർ ഇസ്രായേലിൽ നിന്ന് അവർ മടങ്ങി വന്ന ആഴ്ചകൾക്കുള്ളിൽ അവർ ആ കാളക്കുട്ടിയെ ആരാധിച്ചു തുടങ്ങി.
But when you come to Malachi,
എന്നാൽ മലാഖിയിലേക്ക് വരുമ്പോൾ,
there's not one word about worshipping idols.
ആ വിഗ്രഹാരാധനയെക്കുറിച്ച് ഒരു വാക്ക് പോലും അവിടെ
പ്രതിപാദിക്കുന്നില്ല. They were cured permanently by that 70 year punishment in Babylon.
ബാബിലോണിലെ 70 വർഷത്തെ ശിക്ഷകൾക്ക് ശേഷം അവർ ആ മേഖലയിൽ അവർ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചവരാണ്.
So it's not that their doctrine was wrong.
അവരുടെ ഉപദേശരൂപം തെറ്റായിരുന്നതുകൊണ്ടല്ല.
They were not like the Israelites 300 400 years before them who said that Baal is also God.
ബാലും ദൈവമെന്ന് പറഞ്ഞ ഇസ്രായേലിനെ പോലെയുള്ള ഒരവസ്ഥയിലല്ല ഇന്ന് ഇസ്രായേൽ ജനം.
No, these people were in Malachi's day were not worshipping Baal, they were worshipping Jehovah.
Malachi's kaalathu avar Jehovahye maatram aaradhikkunnavarayirunnu, avar Baalinne muttumadakkunnavarayirunnilla.
They believed in the Old Testament.
Avar palaye neemathil vishwasichavarana.
What was their problem?
Avante prashnam endayirunnu?
They were giving to God leftovers.
Avare sheshippundayirunnathu devathinu nalgi varunnavarayirunnu.
I've asked people in Bangalore this question.
ഈ ചോദ്യം ഞാൻ ബാംഗ്ലൂരിലെ സഭയിലുള്ള സഹോദരന്മാരോട് ചോദിച്ചു.
ഹാവ് യു എവർ ടേക്കൻ ഈവൻ വൺ ഡേയ്സ് ലീവ് വിതൗട്ട് പേ ടു ഡു സംതിങ് ഫോർ ദ ലോർഡ്?
ദൈവത്തിനായിട്ട് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് നിങ്ങൾ ഒരു ദിവസത്തെ ശമ്പളം നഷ്ടപ്പെട്ട് അവധിയെടുത്തിട്ടുണ്ടോ ഒരിക്കലെങ്കിലും?
ഇസ് എനിബഡി അമംഗ് യു ഹാവ് ഡൺ ഇറ്റ്?
നിങ്ങളുടെ ഇടയിലുള്ള ആരെങ്കിലും ഒരിക്കലെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ?
ഡു യു ഓൾവേസ് സേ ഐ ഡോണ്ട് ഹാവ് ലീവ് ബ്രദർ കാൻ ഡു ഇറ്റ്?
സഹോദര എനിക്ക് ലീവുകൾ ലഭിക്കുന്നില്ല, അവധി എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നവരാണ്.
ഐ വിൽ സെർവ് ദ ലോർഡ് വെൻ ഇറ്റ് ഈസ് കൺവീനിയന്റ് ഫോർ മീ.
എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ കർത്താവിനെ സേവിക്കും.
വെൻ ഇറ്റ്സ് നോട്ട് കൺവീനിയന്റ് ഓർ ഇഫ് ഐ ആം ഗോയിങ് ടു ലൂസ് സം മണി ദെൻ ഓഫ് കോഴ്സ് ഐ വിൽ നോട്ട് സെർവ് ദ ലോർഡ്.
എനിക്ക് സൗകര്യമില്ലാത്തപ്പോഴോ എന്റെ പണനഷ്ടം വരുമ്പോഴോ ഞാൻ ദൈവത്തെ സേവിക്കില്ല.
ആൻഡ് ഗോഡ് ടെസ്റ്റ്സ് അസ് ദേർ.
അവിടെ ദൈവം നമ്മളെ പരിശോധിക്കുന്നു.
ടു സീ വെയർ ഔർ ഹാർട്ട് ഈസ്.
എവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടി.
മോസ്റ്റ് ബിലീവേഴ്സ് give the time to the Lord that does not inconvenience them too much.
Pala vishwasigalkkum avarku asaugaryam undagatha samayam maatram devathinayittu nalgunnu.
They have a lot of time for their own relatives, unconverted relatives, to spend fellowship with them, to visit them every year, but to take one or two days leave without pay to do God's work, they don't even think of it.
അവരുടെ അവിശ്വാസികളായ ബന്ധുമിത്രാദികളിലൂടെ സമയം ചെലവഴുകാനായിട്ട് എല്ലാ വർഷവും പോവുകയും എന്നാൽ അല്പം പണനഷ്ടത്തിന് വന്നതിനു ശേഷം ദൈവത്തിനായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുക പോലുമില്ല.
ഹൗ ക്യാൻ സച്ച് പീപ്പിൾ ബിൽഡ് ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ്?
യേശുക്രിസ്തുവിന്റെ സഭ ഇവിധത്തിലുള്ള ജനങ്ങൾക്ക് എങ്ങനെ പണിയുവാൻ സാധിക്കും?
ജീസസ് കെയിം ടു എർത്ത് ആൻഡ് സർവ്ഡ് ഹിസ് ഫാദർ ഓൺലി വെൻ ഇറ്റ് വാസ് കൺവീനിയന്റ് ഫോർ ഹിം.
യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് തന്റെ പിതാവിനെ സേവിച്ചത് അവന് സൗകര്യമുള്ളപ്പോൾ മാത്രമാണോ?
The father would never have said, "This is my beloved son in whom I am well pleased."
അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും സ്വർഗസ്ഥ പിതാവ് പറയില്ലായിരുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്.
The sin of Malachi's time is the sin among God's people today.
മലാഖി പ്രവചനത്തിന്റെ പറയുന്ന ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന പാപമാണ് ഇന്ന് ദൈവജനത്തിന്റെ ഇടയിലുള്ള പാപം.
Even among us,
നമ്മുടെ ഇടയിലും.
We may be doing things for the Lord, but there may be very little sacrifice.
നമ്മൾ ദൈവത്തിനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, എന്നാൽ അവിടെ ഒരു യാഗത്തിന്റെ ഒരു യഥാർത്ഥ സാക്രിഫൈസ് അവിടെ ഇല്ല.
കെൻ യു തിങ്ക് ഓഫ് ദ ലാസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ് വെൻ യു ഹാഡ് ടു മിസ് എ മീൽ ബിക്കോസ് യു ഹാഡ് ടു സ്പെൻഡ് ടൈം കൗൺസിലിംഗ് സംബഡി ഓർ പ്രേയിങ് വിത്ത് സംവൺ ഓർ ഹെൽപ്പിംഗ് സംവൺ?
ഒരാളെ സഹായിക്കാനായിട്ട്, ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കാനായിട്ട്, ഒരു വ്യക്തിക്ക് സ്വല്പം ഉപദേശം കൊടുക്കാനായിട്ട്, നിങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കഴിഞ്ഞ നാളുകൾ മേടിച്ചതെന്ന് ഓർമ്മയുണ്ടോ?
I'm not talking about fasting. That we may do, even the Pharisees did.
ഞാൻ ഉപവാസത്തെക്കുറിച്ചുള്ള പറയുന്നത് അത് പരീശന്മാരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളും ചെയ്യുമായിരുന്നു.
I'm talking about Jesus fasted, but also there were other times when he didn't plan to fast, when he had to miss a meal because he was helping people.
യേശുക്രിസ്തുവും ഉപവസിച്ചിട്ടുണ്ടെന്നാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനിടയിൽ തന്റെ ഭക്ഷണം മറന്നുപോയിട്ട് യേശുക്രിസ്തു ചെയ്ത ചില കാര്യങ്ങൾ പല സമയങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്.
We read in Mark's gospel that happens so often that his relatives took a hold of him and said he's gone mad.
മർക്കോസിന്റെ സുവിശേഷം നമ്മൾ പല ഭാഗത്ത് വായിക്കുന്നുണ്ട്, തന്റെ ബന്ധുക്കൾ അത് കണ്ടിട്ട് പറയുന്നുണ്ട് അവൻ ഭ്രാന്തനായിരിക്കുന്നു എന്ന്.
That his offering to his father was a pure offering.
അവന് തന്റെ പിതാവിന് വേണ്ടിയുള്ള അവന്റെ അർപ്പണം നിർമ്മലമായിരുന്നു.
It says here that among all the nations the Lord will get a pure offering.
എല്ലായിടത്തും എന്റെ ദാവത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു.
What is the difference between a large offering and a pure offering?
എന്താണ് ഒരു വലിയൊരു വഴിപാടും നിർമ്മലമായ വഴിപാടും തമ്മിലുള്ള വ്യത്യാസം?
You can have a huge bullock who is blind.
ചിലപ്പോൾ വലിയൊരു തടിയനായ കാള ഉണ്ടായിരിക്കാം, പക്ഷെ അവൻ കണ്ണുപൊട്ടിയതായിരിക്കാം.
You bring along this big bullock and everybody thinks you're making a big sacrifice.
വലിയൊരു കാളയെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ചിന്തിക്കും നിങ്ങൾ ഒരു വലിയൊരു വഴിപാട് കഴിക്കുകയാണെന്ന്.
Only you and your wife know that you're trying to get rid of this blind bullock.
എന്നാൽ നിനക്കും നിന്റെ ഭാര്യയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ ഈ കൊഴുത്ത് തടിച്ച കണ്ണുപൊട്ടനായ കാളയെ നിന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള കാര്യം.
Everybody else is impressed. Look at that brother, he brings such a huge bullock to sacrifice to the Lord.
എല്ലാവരും കാണു വിചാരിച്ചു, നോക്ക് എത്ര വലിയൊരു കാളയാണ് ഈ സഹോദരൻ കൊണ്ടുവരുന്നതെന്ന്.
We can easily fool others.
മറ്റുള്ളവരെ നമുക്ക് കബളിപ്പിക്കാം, തികച്ചും സാധ്യമാണ്.
God sees in our heart.
എന്നാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിന്റെ ഉള്ളു കാണുന്നു.
What did he call a pure offering here?
നിർമ്മലമായ വഴിപാടെന്ന് അവൻ എന്തിനെയാണ് വിളിക്കുന്നത്?
He speaks about a pure offering in verse 11.
11-ാമത്തെ വാക്യത്തിൽ അവിടെ നിർമ്മലമായ വഴിപാടിനെ കുറിച്ച് പറയുന്നു.
In the context, it means an offering that involves sacrifice.
അവിടെ ആ സാക്രിഫൈസ് ഉള്ള യാഗത്തോട് കൂടിയ ഒരു വഴിപാടിനെയാണ് അവിടെ കാണിക്കുന്നത്.
What was the primary characteristic of the life of Jesus?
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പ്രാഥമികമായ മുഖമുദ്ര എന്തായിരുന്നു അറിയുമോ?
I would say in two verses.
രണ്ട് വാക്യങ്ങൾ അതിന്റെ ഉത്തരം പറയാൻ ഞാൻ ശ്രമിക്കാം.
John 6 and verse 38.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം
verse 38.
38-ാമത്തെ വാക്യം.
Where the Lord says about himself.
അവിടെ കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്.
I came from heaven not to do my own will but the will of him who sent me.
ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്ന എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ്.
You know there are things which we like to do.
നിങ്ങൾക്കറിയാമോ നമുക്ക് താല്പര്യം ഉള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് താല്പര്യമാണ്.
That's a good word in Malayalam.
മലയാളത്തിൽ അതൊരു നല്ല വാക്കാണ്.
ഇഷ്ടം means something I like.
ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ഹൃദയത്തിൽ താല്പര്യമുള്ളത്.
In English it says my will.
English la avada parayunnathu my will adu ende taalpariyam ennaanu.
So it's what I like to do.
Yan cheyvan ishtapadunna kaaryam.
So just if you translate that from Malayalam to English it will be like this.
Malayalathil nu English lkke sarjima cheyadhu ingane aayirikkum.
I did not come to earth to do what I like to do.
Yan logathilekku vannathu yan cheyan ishtapadunna kaaryangal cheyvan vendiyalla.
I came here to do what my father likes me to do.
എന്നാൽ ഞാൻ ഇവിടേക്ക് വന്നത് എന്റെ പിതാവ് ചെയ്യുവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ
വേണ്ടിയാണ്. That was the essence of Jesus' life.
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അന്തസത്ത ഇത് മാത്രമാണ്.
Not that he studied the Bible, prayed, fasted and all that.
അവൻ തിരുവചനം പഠിച്ചെന്നോ ഉപവസിച്ചെന്നോ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല. രോഗികളെ സൗഖ്യമാക്കുന്നു, അത്ഭുത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടെന്നോ ജനങ്ങൾ ഇതിനാൽ എടുക്കപ്പെട്ടുകൊണ്ട്
പോയിരിക്കും.
എന്നാൽ യേശു ക്രിസ്തു തന്നെ പിൻഗമിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ ഇങ്ങനെ കാണുന്നു, അവൻ മരിച്ചു ഉയർപ്പിക്കാനോ ജലത്തിന്റെ മേൽ നടപ്പാനോ കടലിന്റെ മേൽ നടപ്പാനോ എന്നോട് ആവശ്യപ്പെടുന്നില്ല.
Walk on water, nobody.
ee logathile valare aarku thaneyum vellathina mel nadakkano varicha oru urpidpana kaiyullavanalla.
But what is Jesus telling us to follow him in?
Ennal thanne anugamikka ennu nammalodu parayumbol Yesu Christu endanu adukondu vivakshikkunnathu.
That I don't do what pleases myself.
Enikku ishtamulla karyam njan cheyyan aagrahikkunnilla.
But I do what pleases him.
Ennal ente pidavine ishtamulla karyam cheyyan aagrahikkunnu.
Other verses, Romans chapter 15.
റോമാലേഖനം 15 അധ്യായത്തിലാണ് അടുത്ത വാക്യം.
റോമൻസ് 15 and verse 3.
റോമാലേഖനം 15 മൂന്നാമത്തെ വാക്യം.
Here it's similar words where it says Jesus Christ never pleased himself.
ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല.
He did not do anything to please himself.
തന്നെ തന്നെ പ്രസാദിപ്പാൻ അവൻ ഒന്നും ചെയ്തില്ല.
He always did the things that would please the Father.
തന്റെ സ്വർഗീയ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവൻ ചെയ്തു പോകുന്നത്.
This is what it means to follow Jesus.
ഇതാണ് യേശുക്രിസ്തുവിനെ പിൻഗമിക്കുക.
This is what it means to offer a pure offering to God.
ഇതാണ് നിർമ്മലമായ ഒരു വഴിപാട് ദൈവത്തിനായിട്ട് അർപ്പിക്കുക എന്ന് പറയുന്നത്.
We can say that the whole world seeks what is good for themselves.
നമുക്ക് പറയാം, ഈ ലോകത്തിലെ എമ്പാടും ജനങ്ങൾ അവർക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നവരാണ്.
See what Paul says in first we'll see what Jesus says in Matthew chapter 6.
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ കാര്യം നമുക്ക് പ്രാഥമികമായിട്ട് ചിന്തിക്കാം.
You know, Jesus used an expression here.
യേശുക്രിസ്തു ഇവിടെ ഒരു പദപ്രയോഗം പ്രയോഗിക്കുന്നുണ്ട്.
Verse 32.
32-ാമത്തെ വാക്യം.
All these things the Gentiles eagerly seek.
ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു.
Just look at that little expression.
ആ ചെറിയ പദപ്രയോഗത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്.
What the nations of the world eagerly seek.
ഈ ലോകത്തിന്റെ ജാതികൾ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്നത് എന്താണ്?
Now, we've all lived in the world enough to know what is it that the people around us are eagerly seeking.
നമുക്ക് ചുറ്റുപാടുമുള്ളവർ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്നത് എന്തെന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
What do they normally sit and talk about in your office?
അവരുടെ ഓഫീസിൽ അവർ വെറുതെ ഇരിക്കുമ്പോൾ എന്താണ് പരസ്പരം സംസാരിക്കുന്നത്?
Or what do you think your unconverted relatives are seeking out?
അതുപോലെ തന്നെ നിങ്ങളുടെ അവിശ്വാസികളായ ബന്ധുക്കൾ അന്വേഷിക്കുന്നത് എന്താണ്?
What are the nations of the world seeking out?
ഈ ലോകജാതികൾ അന്വേഷിക്കുന്നത് എന്തൊക്കെയാണ്?
All the religious people and non-religious people.
എല്ലാ മതഭക്തരായിട്ടുള്ളവരും അല്ലാത്തവരും അന്വേഷിക്കുന്നത്.
Whatever religion.
ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും.
I want to find out that.
അതെന്താണെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ബിക്കോസ് ജീസസ് സെഡ് ഐ ഷുഡ്ന്റ് ബി സീക്കിംഗ് ദോസ് തിങ്സ്.
എന്തെന്നാൽ യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ അവിധത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കരുത്.
Well, the people in the world are seeking for more money.
ലോകത്തിലെ ജനങ്ങൾ കൂടുതൽ പണത്തിനായിട്ട് അന്വേഷിക്കുന്നു.
And for more honor from their fellow men.
അവരുടെ കൂടെയുള്ളവരിൽ നിന്നും കൂടുതൽ ബഹുമാനം ആഗ്രഹിക്കുന്നു.
For position and power.
സ്ഥാനമാനങ്ങളും അധികാരങ്ങളും അവർ ആഗ്രഹിക്കുന്നു.
The whole world is seeking for all these things.
ലോകത്തിലുള്ള എല്ലാവരും ഇതുതന്നെയാണ് അന്വേഷിക്കുന്നത്.
Eagerly seek after.
ഹൃദയപൂർവ്വം അന്വേഷിക്കുന്നു.
And they take a lot of pains to pursue after these things.
ഈ കാര്യങ്ങൾക്ക് പിന്നെ ഗമിപ്പാനായിട്ട് അവർ ധാരാളം വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കാൻ തയ്യാറാണ്.
It's not just food and clothing like he mentioned here.
ഇതിനോട് അല്പം മുമ്പ് പറഞ്ഞിരിക്കുന്ന ആഹാരവും വസ്ത്രവും മാത്രമല്ല ഇതിനോട് പിൻബലമായിരിക്കുന്ന കാര്യങ്ങൾ.
Those are just one or two things.
അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ
മാത്രം. When you meditate on scripture you find a lot of other things that Gentiles eagerly see.
തിരുവചനം നമ്മൾ ധ്യാനിക്കുന്നുവെങ്കിൽ ജാതികൾ അന്വേഷിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വെളിച്ചം ലഭിക്കും.
And he says, you shouldn't be seeking after all those things.
അവൻ പറയുന്നു നിങ്ങൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യം.
Because your heavenly father knows what you need. Verse 32.
നിന്റെ ആവശ്യങ്ങൾ സ്വർഗീയ പിതാവ് മുന്നമേ അറിഞ്ഞിരിക്കുന്നു.
But if you are my disciple, Jesus says,
നീ എന്റെ ശിഷ്യനാണെങ്കിൽ, യേശുക്രിസ്തു വീണ്ടും പറയുന്നു,
I'll tell you what you should be seeking.
നീ അന്വേഷിക്കേണ്ട എന്താണ് ഞാൻ പറഞ്ഞു തരാം.
Verse 33.
33-ാമത്തെ വാക്യം.
You should be seeking God's kingdom.
മുമ്പേ അവന്റെ രാജ്യവും അന്വേഷിപ്പി.
And you should be seeking His holiness in your life.
അവന്റെ ജീവിത വിശുദ്ധി നിന്റെ ജീവിതത്തിൽ നീ അന്വേഷിക്കുക.
And when you do that,
നീ അത് ചെയ്യുമ്പോൾ,
these other things that you need, verse 33, will be added to you.
അതോടുകൂടി നിനക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കപ്പെടും.
I was 21 years old when I got baptized.
ഞാൻ വിശ്വാസ സ്നാനം ഏറ്റെടുക്കുമ്പോൾ എനിക്ക് 21 വയസ്സ് മാത്രമുള്ളവനായിരുന്നു.
Nearly 68.
ഞാൻ ഇന്ന് 68 വയസ്സിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു.
And one of the first things the Lord showed me when I was 21 and I got baptized,
ഞാൻ വിശ്വാസ സ്നാനം ഏറ്റെടുത്തപ്പോൾ ദൈവമെന്നെ കാണിച്ചു തന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ,
was that he had a plan for my life.
എന്റെ ജീവിതത്തെക്കുറിച്ച് അവനൊരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതി ഉണ്ട്.
He didn't show me a single thing about that plan.
എന്നാൽ ആ പ്ലാനിന്റെ ഒരു കാര്യം പോലും അവൻ എന്നെ കാണിച്ചു തന്നില്ല.
But he showed me from scripture,
തിരുവചനത്തിൽ നിന്ന് കാണിച്ചു,
that he had made a plan for my life before I was born.
ഞാൻ ഈ ഭൂമിയിലേക്ക് ഉരുവാകുന്നതിന് മുൻപായിട്ട് എന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്ലാൻ അവൻ തയ്യാറാക്കിയിരുന്നു.
He knew,
അവൻ അതറിഞ്ഞിരുന്നു,
I would respond to him only in baptism, only when I was 21.
ഞാൻ 21-ാമത്തെ വയസ്സിൽ ഞാൻ ജലസ്നാനം ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് അവനോട് ഞാൻ അതിനായിട്ട് പ്രതികരിക്കുന്നതെന്നും അവൻ അറിഞ്ഞിരുന്നു.
I wish I had responded much earlier, but I responded only when I was 21.
ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, അതിനു മുൻപ് ഞാൻ പ്രതികരിച്ചിരുന്നു എങ്കിൽ എന്ന്, എന്നാൽ 21 വയസ്സിലാണ്.
God knew that.
എന്നാൽ ദൈവം അതറിഞ്ഞിരുന്നു.
And that really gripped my heart.
അത് എന്റെ ഹൃദയത്തെ അത്യതാതമായിട്ട് പിടിച്ചിരുന്നു.
Because at that age, at 21, I also had some plans for my future.
21-ാമത്തെ വയസ്സിൽ യുവാവായിരുന്ന എനിക്കും എന്റെ ഭാവിയെക്കുറിച്ച് ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു.
It's a question of doing my plan or God's plan.
ഇപ്പോൾ ചോദ്യം ഇതാണ്, എന്റെ ഇഷ്ടമോ ദൈവത്തിന്റെ ഇഷ്ടമോ?
By the way, when I say God's plan, I wasn't thinking of full-time Christian work.
ഞാൻ ദൈവത്തിന്റെ ഹിതമെന്ന് പറയുമ്പോൾ പൂർണ്ണസമയ ദൈവ വേലയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു.
Don't think that God's plan is only for full-time workers.
ഒരിക്കലും ചിന്തിക്കരുത് ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് മുഴുവൻ സമയ പ്രവർത്തന ദൈവവേലയാണെന്നുള്ള കാര്യം.
We are called the body of Christ.
നമ്മൾ ദൈവത്തിന്റെ ശരീരമായിട്ടാണ് വിളിക്കപ്പെട്ടത്.
Every part of this body has got a plan.
ഈ ശരീരത്തിന്റെ ഓരോ ശരീര അവയവങ്ങൾക്കും ഈ ശരീരത്തിൽ നിർവഹിക്കാനുള്ള ചില ജോലികളുണ്ട്.
If you are really born again and you are connected to Jesus as your head, I can tell you with 100% certainty that God's got a plan for your life.
നിങ്ങളെ വീണ്ടും ജന്മം പ്രാപിച്ച് തലയായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയട്ടെ, 100% എനിക്ക് പറയുവാൻ കഴിയും, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്.
യു മേ നോട്ട് ഫുൾഫിൽ ദാറ്റ് പ്ലാൻ.
ഇന്ന് നീ അത് ചിലപ്പോൾ തികച്ചും പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നില്ലായിരിക്കാം. അത് വേറൊരു കാര്യം.
ഇൻ ഫാക്ട് ഐ ബിലീവ് ദാറ്റ് മോസ്റ്റ് ക്രിസ്ത്യൻസ് ഡോണ്ട് ഫുൾഫിൽ ഗോഡ്സ് പ്ലാൻ ഫോർ ദെയർ ലൈഫ്.
അവർ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആ പ്ലാനുകൾ 100% പല വിശ്വാസികളും നിർവഹിക്കുന്നില്ല.
എന്തെന്നാൽ
ഈ ജാതികൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ അവരും ഹൃദയപൂർവ്വം അന്വേഷിച്ചുകൊണ്ട് അവരുടെ സമയം വൃഥാ ചിലവാക്കുന്നത് കൊണ്ടാണ്.
Anyway, when I discovered that I had a plan and God had a plan,
ഞാൻ എനിക്ക് എന്നെ കുറിച്ചുള്ള ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്, ദൈവത്തിനും എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ,
I had this much sense by God's grace to recognize that God's plan must be better than my plan.
ദൈവകൃപയാൽ എനിക്ക് അല്പമെങ്കിലും ബോധമുണ്ടായിരുന്നു, ദൈവത്തിന്റെ പദ്ധതി എന്റെ പദ്ധതിയേക്കാൾ നന്നാണ്, മെച്ചമാണെന്ന്.
യു ഡോണ്ട് ഹാവ് ടു ബി വെരി ഇന്റലിജന്റ്.
ആ കാര്യം അറിയാനായിട്ട് നിങ്ങൾ വലിയ ബുദ്ധിശാലി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല.
ഏത്
ബുദ്ധിഹീനനും പറയുവാനായിട്ട് സാധിക്കും, ദൈവത്തിന്റെ പദ്ധതി എന്റെ പദ്ധതിയേക്കാൾ നന്നാണെന്ന്.
ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് ഐ കൻ സീ സോ ലിറ്റിൽ ആൻഡ് ഗോഡ് കൻ സീ ദ ഹോൾ പിക്ചർ.
കാരണം എന്തെന്നാൽ എനിക്ക് അല്പകാര്യം മാത്രം കാണാൻ കഴിയുമ്പോൾ ദൈവത്തിന് വിശാലമായ ഒരു കാഴ്ചയുണ്ട്.
I can only see the past, whereas God can see the future.
എനിക്കെന്റെ ഭൂതകാലം കാണാൻ കഴിയുമ്പോൾ എന്റെ ദൈവത്തിന് എന്റെ ഭാവികാലം കാണാൻ കഴിയും.
Definitely his plan must be better than mine.
തീർച്ചയായിട്ടും എന്റെ പദ്ധതിയേക്കാൾ അവന്റെ പദ്ധതി മെച്ചമാണ്, നന്നാണ്.
So I said, Lord, at any cost, before I die, I want to fulfill that plan for me.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മരിച്ചു മാറ്റപ്പെടുന്നതിന് മുമ്പായിട്ട് ആ പദ്ധതി നിറവേറ്റാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
And when I said that,
ഞാനത് പറഞ്ഞപ്പോൾ,
the Lord gave me a verse.
ദൈവം എനിക്കൊരു വചനത്തെ നൽകി.
And said, you have to follow this verse all your life.
നിന്റെ ജീവിതത്തിന്റെ അന്ത്യകാലം വരെ ഈ വചനത്തിന്റെ അടിസ്ഥാനമായിട്ട് നിന്റെ ജീവിതം മുന്നോട്ട് പോകണമെന്ന്.
That was 2 Samuel chapter 24.
2 ശമൂവേൽ 24-ാം വാക്യം.
Chapter 24, verse 24.
2
Samuel 24:24. I never even knew there was such a verse in the Bible.
തിരുവചനത്തിൽ അവിധത്തിലുള്ള ഒരു വാക്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു
പോലും. God impressed it so strongly on my heart.
എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലോട് സംസാരിച്ചപ്പോൾ,
in the middle of that verse,
ആ വചനത്തിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു,
the words of David.
അത് ദാവീദിന്റെ വാക്കുകളാണ്.
You know, he was going to offer an offering.
അവൻ ദൈവത്തിന് ഒരു യാഗമർപ്പിക്കാനായിട്ട് പോകുന്നു.
One of his subjects called Arauna said to him,
avante prajagal oruvanaya Aravana avanodikana parayunu,
please take my oxen and my wood and offer a sacrifice. I give it to you free.
രാജാവെ, എന്റെ കാളയും എന്റെ വിറകും എടുത്ത് നീ ദൈവത്തിന്റെ യാഗമർപ്പിക്കും, ഞാൻ അത് സൗജന്യമായിട്ട് നിനക്ക് നൽകാം.
യു നോ ആൻഡ് ഐ നോ ഹൗ ഹാപ്പി വി ആർ വെൻ വി ഗെറ്റ് സംതിങ് ഫ്രീ.
നിങ്ങൾക്കറിയാം, എനിക്കറിയാം, എന്തെങ്കിലും സൗജന്യമായിട്ട് ലഭിക്കുമ്പോൾ നമ്മൾ എത്ര സന്തുഷ്ടരാണെന്നുള്ളത്.
വി ഡോണ്ട് ഹാവ് ടു പ്രേ അബൌട്ട് ഇറ്റ്, വി ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്, വി ജസ്റ്റ് അക്സെപ്റ്റ്.
നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല.
But David, with all his weaknesses, he had some good points. He was a man after God's own heart.
ദൈവത്തിന്റെ ഹൃദയപ്രകാരമായ മനുഷ്യൻ, ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്ന ദാവീദ്, അവന് ചില ബലഹീനതകൾ ഉണ്ടെങ്കിലും അവന് ചില നല്ല
ഗുണങ്ങളുണ്ടായിരുന്നു.
എന്തെന്നാൽ ഞാനത് സൗജന്യമായിട്ടെടുത്ത് ദൈവത്തിന് അർപ്പിച്ചാൽ എനിക്ക് വിലയില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ
ദൈവത്തിന് അർപ്പിക്കുന്നത്.
ആരെങ്കിലും എനിക്കൊരു 10,000 രൂപ തരുന്നു, ഞാനത് നേരത്തെ സ്തോത്ര കാഴ്ചപ്പെട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് എന്താണ് വിലയുള്ളത്?
ഓ,
ആൾക്കാർ വിചാരിക്കും സഹോദരൻ സാക്ക് ഒത്തിരി പണം ദൈവത്തിനായിട്ട് നൽകുന്നല്ലോ. എന്നാൽ ഞാൻ ഒന്നും നൽകിയില്ല. അരവണ എനിക്ക് തന്നു, ഞാൻ ദൈവത്തിനായിട്ട് നൽകി. ദാവീദ് പറഞ്ഞു, ഞാനത് ഒരു കാലത്തും
ചെയ്യുകയില്ല. എനിക്കൊന്നും
ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് യഹോമയാഗം കഴിക്കുകയില്ല എന്ന്
പറഞ്ഞു. 22
വയസ്സുള്ള യുവാവായിരുന്നപ്പോൾ ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന ഒരു വാക്യമാണ്.
നിനക്ക്
വിലയില്ലാത്തത് ഒന്നും നീ ദൈവത്തിനായിട്ട് അർപ്പിക്കരുത് എന്ന് ദൈവം എന്നോട് പറഞ്ഞു.
You must serve me when you are tired.
നീ ക്ഷീണിതനായിരിക്കുമ്പോൾ എന്നെ സേവിക്കണം.
You must be willing to give up your sleep and give up your food and give up anything to serve me.
എന്നെ സേവിക്കുന്നതിനായിട്ട് നിന്റെ ഉറക്കവും നിന്റെ ആഹാരവും നിന്റെ എന്തും നീ നൽകുവാൻ തയ്യാറുള്ളവനായിരിക്കണം.
You mustn't think of your health and your family and your interests.
നിന്റെ താൽപര്യം, നിന്റെ ആരോഗ്യം, നിന്റെ കുടുംബം, ഇത് നീ ചിന്തിക്കാൻ പാടില്ല.
And I have tried to follow that verse.
ആ വചനത്തെ പിൻഗമിപ്പാൻ ഞാൻ ഹൃദയപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്.
I failed a number of times.
പലപ്പോഴും ഞാൻ അവിടെ തോൽവി അടഞ്ഞിട്ടുണ്ട്.
Basically, I've kept that verse before.
എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഈ വചനം പിൻഗമിപ്പാനായിട്ട് ഹൃദയപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്.
See, that's what it means to seek, not seek the things that the Gentiles are seeking.
ജാതികൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന്റെ കാര്യത്തിലല്ല.
But to seek God's kingdom.
ദൈവരാജ്യം അന്വേഷിക്കുന്നു
ഫസ്റ്റ്,
ആദ്യം.
And all the other things will be added to.
അതോടുകൂടി ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും.
So about 2 years later, when I was 24 years old, the Lord said, leave your job now.
24 വയസ്സുള്ളപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ ജോലി ഉപേക്ഷിക്കുക.
And I put in my resignation straight away.
അവിടെ തന്നെ ഞാൻ എന്റെ രാജിക്കത്ത് സമർപ്പിച്ചു.
And I said, Lord, now I've got to fulfill your plan for my life, whatever it is.
എന്റെ ജീവിതത്തിലുള്ള നിന്നെ നീ ആഗ്രഹിക്കുന്ന ആ പ്ലാൻ എനിക്ക് നിറവേറ്റണം, അതെന്താണെങ്കിൽ കൂടെ.
And I wanted to have that. I finally left the Navy when I was 26 because the Navy did not let me go for 2 years.
കഴിഞ്ഞ 26-ാമത്തെ വയസ്സിൽ ഞാൻ നേവിയിലെ ജോലി ഉപേക്ഷിച്ചു, കാരണം 2 വർഷം നേവിയിൽ നിന്നും എനിക്ക് വിടുതൽ ലഭിച്ചില്ല.
And I said, Lord, I want to have a testimony when I come to the end of my life.
ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് ഞാൻ നടന്നു വരുമ്പോഴേക്കും സാക്ഷ്യമുള്ളവരായി.
Live up to 50 or 60 or 90.
ഞാൻ 50 വയസ്സ് ജീവിച്ചാലും 60 വയസ്സ് ജീവിച്ചാലും 90 വയസ്സ് ജീവിച്ചാലും.
I want to have this testimony at the end of my life.
എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ എനിക്ക് ഈ സാക്ഷ്യം വേണം.
Not that I did so many things for you here and there.
ഇവിടെയും അവിടെയും ഞാൻ നിനക്കായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല.
I want to have this testimony.
ഈ സാക്ഷ്യം എനിക്ക് വേണം.
That I spent my life seeking God's kingdom and his righteousness first.
ദൈവരാജ്യവും അവന്റെ നീതിയും ഒന്നാമതായിട്ട് അന്വേഷിക്കുന്നവനായിട്ട് ഉള്ള സാക്ഷ്യം എനിക്ക്
വേണം. And I want this testimony at the end of my life that God added to me all the things on earth that I need without my seeking for them.
ഞാൻ അന്വേഷിക്കാതെ ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും അതോടുകൂടി ദൈവം കൂട്ടിച്ചേർക്കുകയും വേണമെന്ന് ഞാൻ
പറഞ്ഞു.
42 വർഷത്തിന് ശേഷം എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളോട് ഇപ്പോൾ സാക്ഷ്യപ്പാനായിട്ട് സാധിക്കും, അത് തികച്ചും നന്നായിരുന്നു
എന്ന്.
അത് മുഴുവൻ സമയ സുവിശേഷ പ്രവർത്തകന്റെ ആ കാര്യം മാത്രമല്ല.
Those of you who are young, you have tremendous opportunity to have such a testimony.
നിങ്ങൾ ചെറുപ്പക്കാരായിരിക്കും, നിങ്ങൾക്ക് ദൈവത്തിന്റെ സാക്ഷിയായി തീരാനുള്ള ധാരാളം ധാരാളം അവസരങ്ങളുണ്ട്.
Isn't it better to go to school at least when you are 25 than when you are 55?
നിങ്ങളെ 25 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ പോകുന്നതാണോ 55 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ പോകുന്നതിനും നല്ലതല്ലേ 25 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ പോകുന്നത്?
To know what God wants you to do.
ദൈവം നിങ്ങൾക്കും എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി.
And those of you who are older, at least you can do the, live the rest of your life seeking this testimony.
പ്രായമുള്ളവർക്ക് ഈ വയോജന വിദ്യാഭ്യാസം എങ്കിലും ചെയ്തുകൂടെ?
But don't you think this is a good testimony to have at the end of your life?
നിങ്ങളുടെ ജീവിതാവസാനം ദൈവത്തിനായിട്ട് ഒരു നല്ല സാക്ഷ്യമുണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് ചിന്തിക്കുന്നില്ലേ?
See, other people don't know all the details of your life.
മറ്റു പലർക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിശദവിവരങ്ങളും അറിയില്ല.
I have discovered after nearly 40 years of being married that it is impossible for my wife to know whether I love money or not.
കഴിഞ്ഞ 40 വർഷമായിട്ട് വിവാഹിതനായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനായിട്ട് കഴിയും എന്റെ ഭാര്യയ്ക്ക് എന്റെ ജീവിതത്തിന്റെ പല കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ സാധ്യമല്ല.
Whether I love money or not.
ഞാൻ ദ്രവ്യാഗ്രഹിയാണോ അല്ലയോ എന്നുള്ള ഒരു കാര്യത്തിൽ.
It may look like I don't love money.
ഞാൻ ദ്രവ്യാഗ്രഹി അല്ല എന്ന് തോന്നത്തക്ക വിധത്തിൽ ജീവിക്കാൻ സാധ്യമാണ്.
And if you're clever, you can fool a lot of people.
നീ ബുദ്ധിമാനാണെങ്കിൽ പലരെയും കബളിപ്പിക്കുകയും സാധ്യമാണ്.
But only God and I know whether I love money or not.
നല്ല എനിക്കും ദൈവത്തിനും അറിയാം ഞാൻ പണം സ്നേഹിയാണോ
അല്ലയോ. Perhaps the devil knows because he knows something about our private lives.
ഒരുപക്ഷേ സാത്താനും ചില കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും നമ്മുടെ
ജീവിതത്തിലെ.
ഇത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ്.
Ultimately it's between you and God.
അത്യന്തികമായിട്ട് നീയും ദൈവവും മാത്രമാണ്
that I spent my life seeking God's kingdom first.
നിങ്ങൾക്ക് സാക്ഷിപ്പാനായിട്ട് സാധിക്കും എന്റെ ജീവിതം ഞാൻ ദൈവത്തിന്റെ രാജ്യം അന്വേഷിപ്പാനായിട്ട് ചിലവാക്കിയെന്ന്.
And that's why I believe God's given us the example of a wonderful man like Paul.
പൗലോസിനെ പോലെ വളരെ അത്ഭുതമായ ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം നമുക്ക് നൽകിയത് അതിനുവേണ്ടിയാണ്.
I believe the best example to follow is Jesus himself.
യേശുക്രിസ്തുവിനെ പിൻഗമിക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ മെച്ചമായ ഉദാഹരണം.
It's very difficult for Christians to believe that Jesus was like us.
എന്നാൽ പല ക്രിസ്ത്യാനികൾക്കും യേശുക്രിസ്തു നമ്മെപ്പോലുള്ള ഒരുവനാണെന്ന് വിശ്വസിക്കുക ദുരൂഹവും വിഷമമുള്ള കാര്യമാണ്.
I preached that for 30 years and for 30 years people have called me a false teacher for saying that.
30 വർഷക്കാലം ഞാൻ ഇത് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഒരു ദുരുപദേശക്കാരനാണെന്ന് ചിലവനെ വിളിച്ചു.
There I've learned something that Christians find it very difficult to believe that Jesus became like us.
ക്രിസ്ത്യാനികൾ തന്നെയും യേശുക്രിസ്തു നമ്മെപ്പോലുള്ളവനായിരുന്നെന്ന് വിശ്വസിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്.
Even though the Bible says that clearly in Hebrews 2:17.
എബ്രായലേഖനം 2:17 വളരെ വ്യക്തമായിട്ട് തിരുവചനം പറയുമ്പോൾ
തന്നെ
അതുപോലെ എബ്രായലേഖനം 4:15 പറയുന്നു അവൻ നമ്മെപ്പോലെ സകലത്തിലും പരീക്ഷിച്ചുവെന്ന്. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് അത് വിശ്വസിക്കുക വളരെ വളരെ വിഷമമുള്ള കാര്യമാണ്.
ഓക്കേ, ദി ലോർഡ് സേസ് ഓക്കേ ദെൻ ഇഫ് യു കാൻ്റ് ബിലീവ് ഇൻ ഫോളോയിങ് ജീസസ് അറ്റ്ലീസ്റ്റ് ഫോളോ പോൾ വാസ് ഹി ലൈക്ക് യു.
എന്നാൽ യേശുക്രിസ്തുവിനെ പിൻഗമിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പൗലോസിനെയെങ്കിലും
Let that be your first step and second step you can follow Jesus.
അതെ ആദ്യപടിയായിട്ട് അത് നടക്കട്ടെ അതിനു ശേഷം നിനക്ക് രണ്ടാമത്തെ പടിയായിട്ട് യേശുക്രിസ്തു.
Paul said, follow me as I follow Christ.
പൗലോസ് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക ഞാൻ ക്രിസ്തുവിന് അനുകാരിയായിരുന്ന പോലെ എന്നെ അനുകരിപ്പീൻ.
What was Paul's life like?
പൗലോസിന്റെ ജീവിതം എവിധത്തിലുള്ളതായിരുന്നു?
It's not just that he fasted and he prayed and he served the Lord and did miracles.
അവന് ഉപവസിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തിനെ സേവിച്ചു അവൻ അത്ഭുതങ്ങൾ കാണിച്ചു അത് മാത്രമായിരുന്നില്ല.
What was the underlying principle of Paul's life?
അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂഢമൂലമായിരുന്ന തത്വം എന്തായിരുന്നു?
We can find that in Philippians 2.
ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് അത് കാണുവാനായിട്ട് സാധിക്കും.
Because he speaks about Timothy.
അവൻ തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നു.
He tells the Philippians.
അവൻ ഫിലിപ്പിയരോട് പറയുന്നു.
I want to send somebody to you to encourage you.
നിങ്ങളെ ഉത്സാഹിപ്പിക്കാനായിട്ട് ഞാൻ ചിലരെ ആരെയെങ്കിലും അയപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഫിലിപ്പിയൻസ് 2:19.
ആ ഫിലിപ്പി ലേഖനം 2:19 നമ്മൾ വായിക്കുന്നത്.
ബട്ട് ഐ കാൻ ഓൺലി സെൻഡ് ടിമോത്തി.
എന്നാൽ എനിക്ക് തിമോത്തിയോസിനെ മാത്രമേ അയക്കാൻ.
നൗ ലിസൺ ടു ദിസ്.
എന്തുകൊണ്ടെന്നാണല്ലോ കാര്യം നോക്കുക.
വേഴ്സ് 20.
20-ാം വാക്യം.
ബിക്കോസ് ഹീ ഈസ് ദി ഓൺലി വൺ ഓഫ് മൈ കോവർക്കേഴ്സ് ഹൂസ് ഗോട്ട് ദ സെയിം സ്പിരിറ്റ് ആസ് മീ.
നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല.
That means among all his co-workers who were with him at that time, there was only one person who had the same spirit as Paul.
അവന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരിലെ അവന് തുല്യചിത്തനായിട്ട് അവൻ കണ്ട ഒരേ ഒരു വ്യക്തി തിമോത്തിയോസ് ആണ്.
He's not comparing Timothy with all the unbelievers.
അവരെ അവിശ്വാസികളുമായിട്ടല്ല തിമോത്തിയോസിനെ തുലനം ചെയ്യുന്നത്.
there there'll be a tremendous difference.
Avade ajagajantharathilulla vyathyasam undayirikkam.
He's not even comparing Timothy with other believers.
Adu Timotheusine matti vishwasigalumayittalla avan
kaanichu. He's comparing Timothy with his other co-workers.
Timotheusine avan thullam cheyna thanda sahapravartakarodu koodi
aanu. I mean, it's something like comparing one elder of a church with the other elders in the churches.
Oru sabayile moopanumayittu vera sabayile moopanumayittu thullam cheynathu poleyaanu.
There's nothing wrong in that.
അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല.
Paul did it.
പൗലോസ് അത് ചെയ്തു.
And it's inspired by the Holy Spirit, is written here.
പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ അത് തിരുവചനമായിട്ട് നമ്മുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു.
Compared Timothy with his other co-workers.
അവൻ തിമോത്തിയോസിനെ തന്റെ സഹപ്രവർത്തകരുമായിട്ട് തുലനം ചെയ്തു.
I have no problem comparing one elder with other elders, not at all.
അതുപോലെ തന്നെ ഒരു മൂപ്പനെ മറ്റൊരു മൂപ്പനുമായിട്ട് തുലനം ചെയ്തതിൽ എനിക്കൊരു പ്രയാസവുമില്ല.
And what does he say about Timothy?
അവൻ തിമോത്തിയോസിനെ കുറിച്ച് എന്താണ് സാക്ഷിക്കുന്നത്?
He doesn't say he preaches better or he prays more or he fasts more.
അവൻ നന്നായിട്ട് പ്രസംഗിക്കുമെന്നോ അവൻ നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കുമെന്നോ ഉപദേശിക്കുമെന്നോ
അല്ല. Lead the praise and worship better than others.
അതോ മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് അവനെ സ്തുതിയും സ്തോത്രവും
he knows the Bible better.
അതുപോലെ അവൻ കൂടുതൽ തിരുവചനം അറിയാവുന്നവനാണ്. ഈ കാര്യങ്ങളൊന്നുമല്ല.
Here is the thing.
ഇവിടെയാണ് അവൻ പറയുന്നത്.
All the others, verse 21, seek after their own.
മറ്റുള്ളവരെല്ലാം സ്വന്തം കാര്യമത്രേ അന്വേഷിക്കുന്നത്.
Their own interests.
അവരുടെ സ്വന്തം കാര്യം.
തിമോത്തിയോസോ does not seek his own interests.
അവൻ സ്വന്തം ഇഷ്ടമല്ല.
He is always seeking the interests of what is primary for Christ.
ദൈവത്തിന് പ്രാഥമികമായിട്ടുള്ളത് യേശുക്രിസ്തുവിന് പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് അവൻ അന്വേഷിക്കുന്നത്.
And if the work of Christ requires that I take a few days leave without pay, I'll take it.
ശമ്പളമില്ലാതെ ചില ദിവസങ്ങളുടെ അവധി എടുക്കേണ്ട ആവശ്യം ദൈവത്തിന്റെ വേലയ്ക്കായിട്ടുണ്ടെങ്കിൽ അവൻ അത് എടുക്കും.
And Paul says that chap has got the same spirit as me.
ആ വ്യക്തിക്കാണ് എന്റെ തുല്യചിത്തമായിട്ടുള്ളത് എന്റെ അതേ ആത്മാവുള്ളത്.
When Paul says follow me,
പൗലോസ് എന്നെ പിൻഗമിക്കുക എന്ന് പറയുമ്പോൾ,
I follow Christ.
ഞാൻ യേശുവിനെ പിൻഗാമിയായിരുന്ന പോലെ അവൻ എന്താണ് ഇവിടെ പറയുന്നത്?
He's not saying I fast 40 days like Paul Jesus fasted.
യേശുക്രിസ്തു ഉപവസിച്ച പോലെ ഞാൻ 40 ദിവസം ഉപവസിച്ചു എന്നല്ല അവൻ ഇവിടെ പറയുന്നത്.
There are a lot of pastors who boast about fasting for 40 days.
ഈ കാര്യത്തിൽ 40 ദിവസത്തെ ഉപവാസത്തിൽ ഊറ്റം കൊള്ളുന്ന ധാരാളം പാസ്റ്റർമാരുണ്ട്.
I'll tell you honestly, I wouldn't be surprised if a lot of them go to hell finally.
അവർ പലരും നരകത്തിൽ പോയാൽ എനിക്ക് ഒട്ടും അത്ഭുതമില്ല.
Because the Pharisees fasted a lot too and they all went to hell.
പരീശന്മാരും ഉപവസിച്ചവരാണ് അവർ പലരും നരകത്തിലാണ്.
We can miss the essence of true Christianity if we focus on these externals like prayer and fasting and preaching and missionary work and all that.
പുറമേയുള്ള കാര്യങ്ങളായിട്ട് ഉപവാസം പ്രാർത്ഥന മിഷനറി വേലകളിനുള്ളിൽ നമ്മൾ ചിന്തിക്കുകയും ക്രിസ്തുവ ജീവിതത്തിന്റെ അന്തസത്ത
നഷ്ടമാക്കുകയും
അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോൺഫറൻസ് നടത്തുന്നതും അങ്ങനെ
ചെയ്യുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്
പ്രിയ സഹോദരി സഹോദരന്മാരെ
at the root
where അടിസ്ഥാനപരമായി
the problem with man is that he seeks his own interest.
തന്റെ സ്വന്തം താല്പര്യം അന്വേഷിക്കുന്ന സ്വന്തം ഇഷ്ടം അന്വേഷിക്കുന്ന ആളാണ് മനുഷ്യകുലത്തിന്റെ ഏറ്റവും പ്രശ്നത്തിന് ഗൂഢ കാരണം. നിങ്ങൾ അവരോട് അത് നിങ്ങൾ ഈ കാര്യങ്ങളല്ല യേശു ക്രിസ്തുവിന്റെ കാര്യങ്ങളാണ്
അന്വേഷിക്കുന്നത്.
അപ്പോൾ അവർ ചോദിക്കും അപ്പൊ എന്റെ കാര്യം ആര് നോക്കും എന്റെ കുടുംബത്തെ ആര് നോക്കും.
I can tell you numerous examples from my own life.
എന്റെ സ്വന്തം ജീവിതത്തിൽ എനിക്ക് ധാരാളം ധാരാളം ഉദാഹരണങ്ങൾ പറയുവാനായിട്ട്.
Many years ago when my children were small.
എന്റെ കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്രായത്തിലായിരുന്നപ്പോൾ.
And we didn't even have much money at home those days.
ആ കാലത്ത് ഞങ്ങളുടെ കയ്യിൽ ധാരാളം പണവുമില്ലായിരുന്നപ്പോൾ.
I said, Lord, I will take care of your family, you take care of mine.
ഞാൻ ദൈവത്തോട് വിവിധത്തിൽ പറഞ്ഞു, ദൈവമേ ഞാൻ നിന്റെ കുടുംബത്തെ എന്റെ കാര്യം അന്വേഷിക്കാം, നീ എന്റെ കുടുംബത്തിന്റെ കാര്യം.
And I will not go to the rich, I will go to the poorest villages in India where they won't have any money to give me.
എനിക്ക് നൽകുവാനായിട്ട് അല്പം പോലും പണമില്ലാത്ത ദരിദ്രരായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഞാൻ കടന്നുപോകും, ധനികരുടെ അടുത്തേക്ക് ഞാൻ പോകില്ല.
That's how it is. Today 80% of our believers are among the poorest people in the villages of Tamil Nadu.
തമിഴ്നാട്ടിലെ ദരിദ്രരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മുടെ സഭകളിലെ 80% സഭകളും.
I'll tell you this now.
ഇന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും.
32 years.
32 വർഷങ്ങൾക്ക് ശേഷം.
God took me at my word. He took what I said seriously.
ഞാൻ ഗൗരവപൂർവ്വം പറഞ്ഞ കാര്യം അവൻ ഗൗരവമായിട്ട് തന്നെ എടുത്തു.
And he did a better job than I did.
എന്നെക്കാളും വളരെ വളരെ മെച്ചമായ ജോലിയാണ് ദൈവം എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി.
So I want to tell you this.
ഞാനിത് നിങ്ങളോട് സാക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു.
Don't think that God will not consider your interests if you seek his interests.
അവന്റെ താല്പര്യം അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ താല്പര്യം അവൻ കടന്നു പോകുന്നവനല്ല.
There is a saying that God is never a debtor to any man.
ഒരു പഴഞ്ചൊല്ലുണ്ട്, ദൈവം ആർക്കും കടക്കാരനാകില്ല എന്ന്.
I mean, if I am a rich person, I will be ashamed to be in debt to somebody.
ഞാൻ ഒരു ധനികനായ ഒരു വ്യക്തിയാണെങ്കിൽ മറ്റൊരു ഓരോരുത്തരെ കടപ്പെട്ടിരിക്കുക എന്നുള്ളത് എനിക്ക് തികച്ചും ലജ്ജ ഉളവാക്കുന്ന കാര്യമാണ്.
I mean, imagine if somebody has done something for you, don't you feel you need to do something for him if he is in need?
ആരെങ്കിലും നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നുകയില്ലേ?
What about Almighty God?
അപ്പോൾ സ്വർഗ്ഗസ്ഥനായ ദൈവത്തെ കുറിച്ച്
എന്താണ്? He sees you sacrificing, seeking his own interest in everything, and he'll just ignore you and your family. That is impossible.
നിന്റെ സ്വന്തം ഇഷ്ടം നീ എല്ലായ്പ്പോഴും വെടിയുകയും അവന്റെ ഇഷ്ടം എല്ലായ്പ്പോഴും ചെയ്യുകയും ചെയ്യുന്ന നിന്നെ അവൻ തള്ളിക്കളയുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ?
You think he'll forget about your family's needs?
നിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നീ അവൻ മറന്നുപോകുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ?
I mean, you have to be an atheist.
അങ്ങനെയെങ്കിൽ നീ വിശ്വസിക്കണമെങ്കിൽ നീ ഒരു
നിരീശ്വരവാദിയാണ്. I mean, if there is no God in heaven, then what you say is right.
സ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമില്ല എങ്കിൽ നിനക്ക് അത് വിശ്വസിക്കാം.
I remember when I was leaving the Navy at the age of 26.
26th vayasil naviga senile udyogam njan vittu viriyumbol
I was getting a very good salary.
Enikku valare nalla shambalam labhikkumayirunnu.
Some of my Hindu colleagues thought I was got a screw loose in my head or something.
Ende kooda joli edina hindukalayirna chila sahapravartha chindichu ende thalile chila
loose aayi
avar enne hrudayapoorvam snehichirunnavarana.
And they said, who is going to meet your needs, Zach?
സാക്ക്, നിന്റെ ആവശ്യങ്ങൾ ആരാണ് നോക്കുവാൻ പോകുന്നത്?
You know what I told them?
അവരോട് ഞാൻ എന്താണ് പറഞ്ഞറിയുമോ?
I said, I've served the Navy for 7 years.
ഞാൻ 7 വർഷം ഈ നാവികസേനയിൽ സേവിച്ചവനാണ്. ഏകദേശം 8 വർഷം സേവിച്ചു.
Every single month the Navy took care of my needs.
എല്ലാ മാസവും നാവികസേന എന്തൊക്കെ ശമ്പളം തന്നു.
They gave me a house to live, they gave me food to eat, they gave me a uniform to wear. Everything.
എനിക്ക് ആഹാരം, വസ്ത്രം, പാർപ്പിടം, അതിനുപരിയായിട്ട് ശമ്പളവും നല്ലതായിട്ട് അവരെനിക്ക് തന്നു.
I said,
ഞാൻ പറഞ്ഞു,
യു fellows say you believe in a God even if you're a Hindu.
നീ ഒരു ഹിന്ദു ആയിരിക്കാം, ഹൈന്ദവനായിരിക്കാം, എന്നാൽ നീ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവനല്ലേ?
You really believe that God is less faithful than the Navy?
നാവികസേനയെക്കാളും അത്രയും വിശ്വസ്തനല്ലയോ നീ വിശ്വസിക്കുന്ന ദൈവം?
Then you must be an atheist.
അങ്ങനെയെങ്കിൽ നീ ഒരു നിരീശ്വരവാദിയാണ്.
A lot of Christians actually are atheists.
പല ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളായിട്ടാണ് ജീവിക്കുന്നത്.
They don't really believe that when you are really in a tight spot, somebody in heaven will take care of you.
തികച്ചും ദുസ്സഹമായിരിക്കുന്ന പ്രയാസത്തിന്റെ മേഖലയിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിൽ ഒരാൾ നിങ്ങൾക്ക് കാര്യം നടത്തുവാനുണ്ടെന്നുള്ള കാര്യം വിശ്വസിക്കാത്തവർ,
that's all right, we go on Sunday and sing some songs and listen to all this, but when you're really in difficulty, you got to take care of yourself.
ആ കുഴപ്പമൊന്നുമില്ല, എല്ലാ ഞായറാഴ്ചയും പോയി പാട്ടുകയും പാടുകയൊക്കെ ചെയ്യാം, പക്ഷേ ആവശ്യ സമയത്ത് നമ്മുടെ കാര്യം നോക്കണം.
Or you got to get some man to help you.
ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ച് സാധിച്ചോണം.
But Timothy was not like that.
എന്നാൽ തിമോത്തിയോസ് ആ വിധത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു.
And see how these people ended their life.
അവരുടെ ജീവിതം എങ്ങനെയാണ് അവിടെ അവസാനിച്ചതറിയുമോ?
They ended their life with that testimony.
ആ സാക്ഷ്യത്തോടു കൂടിയാണ് അവർ.
They never sought their own interests.
അവർ ഒരിക്കൽ പോലും അവരുടെ സ്വന്തം ഇഷ്ടം അന്വേഷിച്ചില്ല.
God took mighty good care of them.
ദാൻ സ്വർഗ്ഗത്തിലെ ദൈവം അവരുടെ എല്ലാ ആവശ്യങ്ങളെയും സന്ധിച്ചു.
That is the pure offering that God is looking for from the rising of the sun to the setting of the sun.
സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം അന്വേഷിക്കുന്ന നിർമ്മല വഴിപാട് അതാണ്.
And I want to tell you, in 2000 years God has been terribly disappointed.
നല്ലൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ദൈവം തികച്ചും ഹൃദയത്തിൽ വിധേയനാണ്. കാരണം
he has not found that in most cases.
പല വ്യക്തികളുടെ ജീവിതത്തിലും ആ ഒരു കാര്യം അവൻ കണ്ടെത്തുകയില്ല.
That's what he's looking for in us now.
അതുകൊണ്ടാണ് അവൻ നമ്മുടെ ഇടയിലേക്ക് ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം.
There's a word which says, seek the Lord when he can be found and call upon him when he is near.
യഹോവ സമീപസ്ഥനായിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുക, അവനെ വിളിച്ചപേക്ഷിക്കുക എന്നൊരു വചനമുണ്ട്.
That's in the New Testament in 2 Corinthians 6.
2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലാണ് ആ വാക്കുള്ളത്.
It says there that the time of salvation is now.
ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം.
And that's the fulfillment of that verse from Isaiah 55.
ഇശയാവിന്റെ പുസ്തകം 55-ാം അധ്യായത്തിലുള്ള വാക്യത്തിന്റെ നിവർത്തീകരണമാണത്.
There are times when the Lord is near.
ദൈവം സമീപസ്ഥനായിരിക്കുമ്പോൾ,
how do you know that?
നിങ്ങൾ എങ്ങനെയാണ് അതറിയുന്നത്?
Because you hear his voice more loudly at certain times in your heart than at other times.
മറ്റു പല സമയങ്ങളെക്കാളും അവന്റെ ഹൃദയത്തിൽ അവന്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വ്യക്തമായിട്ട് നിങ്ങൾ
കേൾക്കുന്നു.
അപ്പോൾ അവൻ സമീപനായി നിൽക്കുന്നു നിങ്ങൾ അറിയും.
The Bible says, seek him at that time.
ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പോൾ അവനെ അന്വേഷിക്കുക.
If you feel the Lord is near now, that's the time to seek him.
ഇന്ന് നിന്റെ ദൈവം നിന്റെ സന്നിധിയിൽ അതിന്റെ അടുത്തുണ്ട് എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ അവനെ അന്വേഷിപ്പീൻ.
Tomorrow,
നാളെ,
The voice you heard just now may not be so loud in your heart.
ഇന്നിപ്പോൾ വ്യക്തതയോടെ ഉച്ചത്തിൽ കേട്ട ശബ്ദം നാളെ അത്രയും വ്യക്തതയും ശബ്ദവും ഉണ്ടായിരിക്കും.
Heavenly Father,
സ്വർഗീയപിതാവേ,
help us to respond to your word.
നിന്റെ വചനത്തോട് പ്രതികരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.